மனோரமா ஆன்லைன் பாட்காஸ்ட்.
புல்சாய் பி கிஷோர், சீனியர் ஸ்பெஷல் கரஸ்பாண்டன்ட் மனோரமா. புல்சாயோட புதிய எடிஷனிலேக்கு சுவாகதம். பெட் ஷாப்பிலும் சம்ரம்பகனுக்கு அடிகிட்டாம். അതായത് വലിയ മുതൽ മുടക്കില്ലാത്ത ഏത് ബിസിനസ് സേഫായി തുടങ്ങാൻ എന്ന് ഗൾഫിൽ നിന്ന് വന്ന ദമ്പതികൾ ചോദിച്ചു. നമ്മളെന്താ പറഞ്ഞു കൊടുക്കുക, സേഫായിട്ട് തുടങ്ങാൻ പറ്റുന്നൊരു ബിസിനസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഇല്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം ബേക്കറി എന്ന് പറഞ്ഞു കൊടുക്കാം. ബേക്കറി നന്നായിട്ട് നടത്തുകയാണെങ്കിൽ അവർ കേക്കും ബിസ്ക്കറ്റും കട്ട്ലറ്റും ബജിയും കൂൾ ഡ്രിങ്ക്സും ഒക്കെ വിറ്റാൽ ലാഭമൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നും പക്ഷേ നല്ല രീതിയിൽ നടത്തുകയും വേണം. എങ്ങനെയെങ്കിലും നടത്തിയിട്ട് അവസാനം നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവർ താമസം വിന ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങി. അത് വിനയായോ എന്നറിയത്തില്ല. കേരളമാകെ ഇപ്പോൾ പട്ടി പൂച്ചകളേക്കാൾ കൂടുതൽ പെറ്റ് ഷോപ്പുകളുണ്ടെന്നാണ് ഒരു അതിശയോക്തി പറയുന്നത്. അപ്പോൾ അത് കോവിഡ് കാലത്ത് ഓമന മൃഗങ്ങളുടെ എണ്ണം ലോകമാകെ കൂടിയിരുന്നു. പുറത്ത് പോകാനും വയ്യ, വീട്ടിലിരുന്ന് ബോറടിയും, എന്നാൽ പിന്നെ പൂച്ചയോ പട്ടിയോ എലിയോ പുലിയോ എന്തായാലും വേണ്ടില്ല എന്നൊരു ചിന്താഗതി ലോകം മുഴുവൻ വളർന്നു വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെറ്റ്സ് ലോകം മുഴുവൻ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പെറ്റ് ഷോപ്പുകളും ബ്രീഡിംഗ് കേന്ദ്രങ്ങളും ഒക്കെ ഒരുപാട് വന്നു. അവറ്റകളുടെ ഭക്ഷണത്തിനും കളിപ്പാട്ടങ്ങൾക്കുമായിട്ട് ആണ് ഈ പെറ്റ് ഷോപ്പുകൾ പ്രധാനമായിട്ടും വന്നത്. അത് വെച്ചടി കയറുകയും ചെയ്തു. ആരെങ്കിലും ബിസിനസ്സിൽ പച്ചപിടിക്കുന്നത് കണ്ടാൽ പിന്നെ ബാക്കി എല്ലാവരും കൂടെ അനുകരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പെറ്റ് ഷോപ്പുകൾ കേരളം മുഴുവൻ വന്നു. എത്ര പെറ്റ് ഷോപ്പുകൾ ഉണ്ടെന്ന് ചോദിക്കുന്നതിനേക്കാൾ എത്ര ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. കാരണം 5000-ൽ കൂടുതൽ പെറ്റ് ഷോപ്പുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു. അതിൽ 2000 എങ്കിലും പൂട്ടി കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട്. പെറ്റ് ഷോപ്പുകൾക്ക് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്, അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷൻ. അവർക്ക് മെമ്പർഷിപ്പ് ഏകദേശം 3000-3000-ത്തിനടുത്തുണ്ട്. അപ്പോൾ അവർക്കറിയാം ഏകദേശം 2000 എങ്കിലും പൂട്ടിപ്പോയി എന്നുള്ളത് അവർക്കറിയാം. ചെറു പട്ടണങ്ങളിലും കുഗ്രാമങ്ങളിലും പിന്നീട് ഒക്കെ ഈ പെറ്റ് ഷോപ്പുകൾ വന്നു. എല്ലാവരും കൂടി കടിപിടി ഭാവ് 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 എന്നായപ്പോഴത്തേക്ക് ഇത് എല്ലാവർക്കും കൂടി സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് വന്നു. അത്രയ്ക്ക് എങ്ങ് ഉപയോക്താക്കളും ഇല്ലായിരുന്നു. ഒരു സ്ഥലത്ത് ഒരു പെറ്റ്സിനെ വളർത്തുന്നവർ അല്ലെങ്കിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരു 1000 പേരുണ്ടെങ്കിൽ അവർ ഒരു 5 ഷോപ്പിന് സർവൈവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ 50 ഷോപ്പിന് സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ മാത്രം 237 പെറ്റ് ഷോപ്പുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 116 ഉള്ളൂ. ബാക്കിയൊക്കെ പൂട്ടിപ്പോയി. മാത്രമല്ല ഇതൊരു റിലേഷൻഷിപ്പ് ബിസിനസ്സാണ്. അങ്ങനെ കുറച്ച് ബിസിനസ്സുകളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. റിലേഷൻഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുമായിട്ട് റിലേഷൻഷിപ്പ് വേണം. അതൊരു ബന്ധമാണത്. പട്ടിയും പൂച്ചയുമായ ബന്ധമുള്ളതുപോലെതാണ് ഈ ഇതിൻ്റെ കടക്കാരനുമായിട്ടുള്ള ബന്ധവും. ഉപയോക്താക്കളുമായിട്ട് കടയുടമ ഒരു ബന്ധം സ്ഥാപിക്കണം. ജീവനക്കാരനെ വെച്ച് കാശ് വാങ്ങി പെട്ടിയിലിട്ടാൽ മാത്രം പോരാ. കടയിൽ ജീവനക്കാരെ വെച്ചിട്ട് മുതലാളി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ മാത്രമല്ല അതിലൊരു 90% വരെ റിപ്പീറ്റ് കസ്റ്റമറാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് പെറ്റ് ഫുഡോ മറ്റോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു പെറ്റ് ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത്. ഈ ബ്രീഡിംഗ് സെൻ്ററുകൾ തുടങ്ങിയവർക്ക് അബദ്ധം പറ്റി അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇതിന് മോർട്ടലിറ്റി റേറ്റ് കൂടുതലാണ്. അത് ചത്തുപോകാം. അത് മാത്രമല്ല വിൽക്കാതെ ഇത് കൂടുതൽ ദിവസം നിൽക്കുകയാണെങ്കിൽ അത് അത്രയും ദിവസം അതിന് ഭക്ഷണവും കൊടുക്കണം. അപ്പോൾ അത് ചിലവ് കൂടിക്കൊണ്ടിരിക്കും. ചുരുക്കം പറഞ്ഞാൽ അതിൽ നിന്നൊരു ലാഭം എല്ലാം ഇല്ലാതായെന്നും വരും. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ഗ്രൂമിംഗ് സെൻറ്ററുകൾ ഒരുപാട് വന്നത്. പക്ഷേ ഗ്രൂമിംഗ് സെൻറ്ററുകളൊക്കെ ബിഗ് മെട്രോസിലും അങ്ങനെ വിജയിക്കുകയുള്ളൂ. കാരണം പട്ടിയെയും കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെറ്റിനെയും കൊണ്ട് അവിടെ വന്ന് അതിൻ്റെ കൂടെയൊക്കെ മുറിച്ച് അതിനെ കുളിപ്പിച്ച് മാനിക്യൂർ പെഡിക്യൂർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല കാശുള്ളവർ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനധികം, പക്ഷേ അത് മാത്രമല്ല, ഈ പണി അറിയാവുന്ന ആൾക്കാരായിരിക്കണം അവിടെ ജോലിക്ക് നിൽക്കുന്നത്. അവർ നന്നായിട്ട് അത് ചെയ്യണം. അപ്പോൾ അതൊക്കെ അറിയാവുന്നവരായിരിക്കും ഈ കൺസ്യൂമേഴ്സും വരുന്നത്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇത് ചുമ്മാ പറ്റിയല്ല. അങ്ങനെയുള്ളൊരു ബിസിനസ്സാണിത്. മിക്കവാറും നല്ല സ്ഥിതി വഴിയിലുള്ളവരാണ് ഈ ഉപയോക്താക്കൾ, അതായത് കൺസ്യൂമേഴ്സ്. അതായത് പട്ടിക്ക് പഴഞ്ചോറും പൂച്ചയ്ക്ക് മീനിൻ്റെ തലയും മാലയും ഒന്നും അല്ല ഇവർ കൊടുക്കുന്നത്. നല്ല കാറ്റ് ഫുഡും ഡോഗ് ഫുഡും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പണ്ട് ചെറുകാടിൻ്റെ ഒരു ദേവലോകം എന്ന നോവലിൽ സാറിനും പട്ടിക്കും ചോറ് കൊടുത്തോ എന്ന് വേലക്കാരിയോട് ഒരു കൊച്ചമ്മ ചോദിക്കുന്ന ഒരു പ്രശസ്തമായ ഡയലോഗ് ഉണ്ട്. അപ്പോൾ സാറും പട്ടി വന്ന ഒരേ ലെവലിൽ അവർ ചോദിച്ചത് അതൊരു വലിയ തമാശയായിരുന്നു. അപ്പോൾ അതേ ഒരേ ലെവലിലാണ് അവർ കാണുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിംബോളിക്കായിട്ട് നോവലിലെ വാചകം ഉപയോഗിച്ചത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഏത് വീട്ടിലും എൻ്റെ ഉടമസ്ഥനായ സാറും പട്ടിയും ഒക്കെ ഒരേ ലെവലിൽ തന്നെയാണ്. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.